الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه أجمعين أما بعد أمكريا توحيدنا برادانيم توحيدنا كورتش آموغا ماي كورتش كارينغل برانيطان إن شاء الله نمال كتاب وايكان ديشكنا دمتنا തൗഹീദുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താണ്? ഏറ്റവും അഫ്ളായിട്ടുള്ള ഇൽമ്, അജല്ലുൽ ഉലൂം, ഏറ്റവും മഹത്വമുള്ള ഇൽമ് തൗഹീദാണ്, ഇൽമു തൗഹീദ്. കാരണം എന്താണ്? ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാഹ് ഒക്കെ പറഞ്ഞിട്ടുള്ളത് അതുപോലെ അറിയപ്പെട്ട കാര്യമാണ്, എല്ലാ മനുഷ്യരും ഇത്തിഫാക്കായിട്ടുള്ള കാര്യമാണ്. ഷറഫുൽ ഇൽമി ബി ഷറഫി മഅലൂമിഹി, ഒരു ഇൽമിൻ്റെ മഹത്വം ആ ഇൽമിൽ, ആ വിഷയത്തിൽ നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത് എന്നതിനെ അനുസരിച്ചാണ്. നമ്മുടെ ശരീരത്തെക്കുറിച്ച് പഠിക്കുന്ന ഇൽമുണ്ട്, മനസ്സിനെ കുറിച്ച് പഠിക്കുന്ന ഇൽമുണ്ട്, അതുപോലെ ദീനിയായ ഉലൂം, ദീനിയായ വിജ്ഞാനങ്ങളിൽ പല വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. നമസ്കാരത്തെക്കുറിച്ച് പഠിക്കും, നോമ്പിനെക്കുറിച്ച് പഠിക്കും, ചിലപ്പോൾ കച്ചവടത്തെക്കുറിച്ച് പഠിക്കും. അപ്പോൾ എന്തിനെക്കുറിച്ചാണോ നമ്മൾ പഠിക്കുന്നത് അതിനനുസരിച്ചാണ് ആ ഇൽമിന് പ്രാധാന്യമുണ്ടാവുക, ആ ഇൽമിന് മഹത്വം ഉണ്ടാവുക. അപ്പോൾ തൗഹീദിൻ്റെ വിഷയത്തിൽ, തൗഹീദിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആരെക്കുറിച്ചാണ് പഠിക്കുന്നത്, എന്തിനെക്കുറിച്ചാണ് പഠിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹുവിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഏറ്റവും മഹത്വമുള്ള വിഷയം അതാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല. അവനേക്കാൾ മഹത്വമുള്ള ആരുമില്ല. അതുകൊണ്ട് തന്നെ ഇൽമു തൗഹീദാണ് അജല്ലുൽ ഉലൂം. ഇതാണ് ഒന്നാമത്തെ കാര്യം. അജല്ലുൽ ഉലൂമി അലൽ ഇത്ലാഖ്, നിരുപാധികം ഏറ്റവും മഹത്വമുള്ള ഇൽമു. നിരുപാധികം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ നമ്മൾ ഇങ്ങനെ പറയും, ഭാഷയുമായി ബന്ധപ്പെട്ട ഇൽമുകളിൽ ഏറ്റവും മഹത്വമുള്ളത് നഹ്വാണ്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ശരീരവുമായി ബന്ധപ്പെട്ട ഇൽമിൽ, മെഡിസിൻ്റെ ഇൽമിൽ, തബ്ബിൽ ഏറ്റവും മഹത്വമുള്ളത് കൽബിനെക്കുറിച്ച്, ഹാർട്ടിനെ കുറിച്ച് പഠിക്കുന്നതാണ്. ഇങ്ങനെ ഓരോ വ്യവസ്ഥ പറഞ്ഞിട്ട് ആ കൂട്ടത്തിൽ ഏറ്റവും മഹത്വം ഇന്നതിനാണെന്ന് പറയും. അങ്ങനെ യാതൊരു വ്യവസ്ഥയും ഇല്ലാതെ അലൽ ഇത്തലാഖ്, നിരുപാധികം ഏറ്റവും ഉത്തമമായ ഇൽമ് ഇൽമു തൗഹീദാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ റസൂൽമാരെയും പറഞ്ഞയച്ചത് ഈ ഇൽമുമായിട്ടാണ്. അള്ളാഹു മനുഷ്യന് ദീൻ പഠിപ്പിക്കാൻ, അറിവ് പഠിപ്പിക്കാൻ പറഞ്ഞയച്ച ദൂതന്മാർ, റസൂൽമാർ, അവർ കൊണ്ടുവന്നത് തൗഹീദാണ്. അടിസ്ഥാനപരമായി പൊതുവായി നബിമാർക്കിടയിൽ യാതൊരു വ്യത്യാസവുമില്ല. ഫലഖദ് ബഅസ്ന ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അനിഅബ്ദുല്ലാഹ വജ്തനിബു ത്വാഗൂത്, എല്ലാ ഉമ്മത്തിലും എല്ലാ സമുദായത്തിലും നാം ഒരു ദൂതനെ പറഞ്ഞയച്ചിട്ടുണ്ട്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, ദുർമൂർത്തികളെ, ത്വാഗൂത്തുകളെ, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ആരാധ്യന്മാരെ ഉപേക്ഷിക്കണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ഇതാണ് തൗഹീദാണ് എല്ലാ റസൂലുമാരും പഠിപ്പിച്ച വിഷയം. അതുകൊണ്ടാണ് ഇത് അജല്ലുൽ ഉലൂം, ഏറ്റവും മഹത്വമുള്ള ഇൽമ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അള്ളാഹു തആല പറഞ്ഞയച്ച ആദ്യത്തെ റസൂലാണ് നൂഹ് അലൈഹിസ്സലാം. നമുക്കറിയാം നൂഹ് അലൈഹിസ്സലാമിനെയാണ് അള്ളാഹു ഭൂമിയിലേക്ക് തൗഹീദിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി, ശിർക്കിൽ നിന്ന് തൗഹീദിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് പുറത്തുള്ളവരെ ക്ഷണിക്കാൻ വേണ്ടി പറഞ്ഞയച്ച ആദ്യത്തെ ദൂതൻ, ആദ്യത്തെ റസൂൽ നൂഹ് അലൈഹിസ്സലാം. അദ്ദേഹത്തെ എന്തിനു വേണ്ടിയാണ് അള്ളാഹു തആല പറഞ്ഞയച്ചത്? എന്തായിരുന്നു അദ്ദേഹം വരാനുള്ള കാരണം? ഇമാം ബുഖാരി റഹിമഹുള്ള ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി, അദ്ദേഹം സൂറത്ത് നൂഹിലെ വഖാലു ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഗൂസ വയഊഖ വനസ്ര എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ സഹിൽ ബുഖാരിയിൽ പറയുന്ന ഹദീസിൽ കാണാം, നൂഹ് അലൈഹിസ്സലാമിൻ്റെ കൗമിലുണ്ടായ ഷിർക്ക്, അവർ സ്വാലിഹ്യങ്ങളായ ആളുകളുടെ ഖബറിൻ്റെ അടുത്ത് പോയി, അല്ലെങ്കിൽ അവരുടെ രൂപമുണ്ടാക്കി അവിടെ വെച്ച് അള്ളാഹുവിനെ ആരാധിക്കാൻ തുടങ്ങി, പതുക്കെ പതുക്കെ ആ മഹാന്മാരെ ആരാധിക്കാൻ തുടങ്ങി. ആ കാര്യം തിരുത്താൻ വേണ്ടിയാണ് ആദ്യത്തെ റസൂൽ വരുന്നത്. അപ്പോൾ ഈ ഭൂമിയിലേക്ക് ആദ്യം ഇറങ്ങിയ ഇൽമ്, അതുപോലെ എല്ലാ റസൂലുമാരും കൊണ്ടുവന്ന ഇൽമ്, അതുപോലെ ഏറ്റവും ഉത്തമമായ വിഷയത്തെക്കുറിച്ചുള്ള ഇൽമ്, ഇതൊക്കെ കൊണ്ടാണ് തൗഹീദ് അജല്ലുൽ ഉലൂമി അലൽ ഇത്ലാഖ്, നിരുപാധികം ഏറ്റവും ഉത്തമമായ ഇൽമാണ് എന്ന് പറയുന്നത്. ഈ കാര്യം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ കിതാബു സഫദിയ എന്ന കിതാബിൽ, അതുപോലെ ഇമാം ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ ഷർഹു തഹാവിയയിൽ, ഇങ്ങനെയുള്ള കിതാബുകളിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണിത്. തൗഹീദാണ് ഏറ്റവും അഫ്ളായ ഇൽമ്. അതുപോലെ തന്നെ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുള്ളവരാണ് സലഫികൾ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്. സലഫികളുടെ ഒരു പ്രത്യേകതയാണ്, ഒരാൾ സലഫിയാണ് എന്ന് പറയാൻ അടിസ്ഥാനപരമായി വേണ്ട ഒരു യോഗ്യതയാണ്. പണ്ഡിതന്മാർ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്ത്, അവൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് തൗഹീദിനായിരിക്കും, തൗഹീദിനെ കുറിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് ഒരാളുടെ സലഫിയത്തിൻ്റെ അടയാളമാണ്. അത് ഇഫ്റാത്തും തഫ്രീത്തും ഇല്ലാതെ, ഗുലുവും അതുപോലെ തന്നെ ജഫാവും, പരിധി വിട്ടു പോവുകയുമില്ല, അലംഭാവം കാണിക്കുകയുമില്ല തൗഹീദിൻ്റെ കാര്യത്തിൽ. ഇതാണ് സലഫികളുടെ പ്രത്യേകത. തൗഹീദിന്റെ കാര്യത്തിൽ മധ്യമമായ നിലപാടുണ്ടാകും. എന്താണ് തൗഹീദിന്റെ കാര്യത്തിൽ ഗുലുവ് എന്ന് പറഞ്ഞാൽ, ചില ആളുകൾ തൗഹീദ് ഒരു മറയാക്കിയിട്ട് മുസ്ലിമീങ്ങളെ കാഫിറാക്കും. ഖവാരിജികൾ അവർ തൗഹീദിന്റെ കാര്യത്തിൽ പരിധി വിട്ടവരാണ്. അവർ തൗഹീദ് തൗഹീദ് എന്ന് പറയും. അതുപോലെ മുഅ്തസില, അവർ തൗഹീദിന്റെ ആൾക്കാരെന്നാണ് സ്വയം അവകാശപ്പെടുക. ഞങ്ങൾ മുഅ്ഹിദുകളാണ് എന്നാണ് അവർ പറയുക. മറ്റുള്ളവരൊക്കെ മുശ്രിക്കുകളാണെന്ന് പറയാൻ വേണ്ടി, മുശ്രിക്കുകളാണ് കാഫിറുകളാണെന്ന് പറയാൻ വേണ്ടി അങ്ങനെയുള്ള ഗുലുവും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ ഇന്ന് കാണുന്ന പല കക്ഷികളും രാഷ്ട്രീയമായി പിന്നെ ഇസ്ലാമിനെ രാഷ്ട്രീയമാക്കി മാറ്റിയിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള തബ്ലീഗ് ജമാഅത്ത്, അവരൊക്കെ തൗഹീദിന്റെ കാര്യത്തിൽ അലംഭാവമാണ്. തൗഹീദിന്റെ കാര്യത്തിൽ അവർക്ക് യാതൊരു ശ്രദ്ധയുമില്ല. ഇങ്ങനെയുള്ള രണ്ട് വലാലത്തിന്റെയും നടുവിലായിരിക്കും അഹ്ലു സുന്ന, ശരിയായ സുന്നത്തിന്റെ സലഫിയത്തിന്റെ ആളുകൾ. അതുകൊണ്ട് തന്നെ വലിയ ഒരു തെറ്റാണ് മുസ്ലിമീങ്ങളിൽ പലരുടെയും ഇടയിൽ കാണുന്ന വലിയൊരു അബദ്ധമാണ്, ഒരു വഴികേടാണെന്ത്. മറ്റുള്ള പല ഇൽമുകളും ആഴത്തിൽ പഠിക്കുകയും തൗഹീദിന്റെ കാര്യത്തിൽ വളരെ ലൈഫായിരിക്കുക, ദുർബലരായിരിക്കുക എന്നുള്ളത്. ചില ആളുകൾക്ക് ഭാഷയിൽ ആഴത്തിൽ കഴിവുണ്ടാകും, അതുപോലെ തന്നെ ഫിഖ്ഹിന്റെ കാര്യത്തിൽ ആഴത്തിൽ അറിവുണ്ടായിരിക്കും, പക്ഷേ തൗഹീദിന്റെ കാര്യത്തിൽ ചുരുങ്ങിയ വിവരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് ശരിയല്ല. തൗഹീദാണ് ഒന്നാമത് പഠിക്കേണ്ട കാര്യം. അപ്പം ഇതാണ് ആദ്യമായി നമുക്ക് പറയാനുള്ള ആമുഖം, മുഖദ്ദിമയായി പറയാനുള്ള ഒന്നാമത്തെ കാര്യം. എന്താണ് ഏറ്റവും ഉത്തമമായ ഇൽമു? തൗഹീദാണ്. അതിൻ്റെ കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. ഈ കാര്യം മനസ്സിലാക്കിയവനായിരിക്കും അഹ്ലു സുന്ന എന്ന് നമ്മൾ പറഞ്ഞു. അത് പക്ഷേ ഇഫ്റാത്തും തഫ്രീത്തും ഉണ്ടാവുകയില്ല, അതിരുവിടുകയുമില്ല, ആ വിഷയത്തിൽ വീഴ്ച വരുത്തുകയുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. ഈ രണ്ടാമത്തെ ഒരു മുഖദ്ദിമയായിട്ട് ആമുഖമായിട്ട് പറയാനുള്ളത് തൗഹീദ് എന്ന വാക്കിൻ്റെ അർത്ഥമാണ്. എന്താണ് തൗഹീദ് എന്ന വാക്കിൻ്റെ അർത്ഥം? നമുക്കറിയാം വാഹിദ് എന്ന് പറഞ്ഞാൽ ഒന്ന്. അപ്പോൾ ഒന്നാക്കുക എന്നാണ് തൗഹീദ് എന്നതിൻ്റെ അർത്ഥം. അറബിയിൽ തന്നെ ഇഫ്റാദ് എന്ന് പറയും, ഒന്ന് ആക്കുക. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഇഫ്റാദുല്ലാഹി ബിമാ യഖ്തസ്സു ബിഹി, അള്ളാഹുവിനെ ഏകനാക്കുക. എന്ത് കാര്യത്തിൽ? അവന് മാത്രം ബാധകമായ കാര്യങ്ങളുണ്ട്, അള്ളാഹു മാത്രം ചെയ്യുന്ന കാര്യങ്ങൾ, ആ വിഷയങ്ങളിൽ അള്ളാഹുവിനെ മാത്രമാക്കുക, അത് അള്ളാഹുവേ ചെയ്യുകയുള്ളൂ എന്ന് വിശ്വസിക്കുക. അതാണ് തൗഹീദ് എന്ന് പറയുന്നത്. ഷിർക്ക് എന്ന് പറഞ്ഞാലോ ഇതിൻ്റെ നേരെ വിപരീതം. തസ്വിയത്തു ഗൈരില്ലാഹി ബില്ലാഹി ഫീ ഷൈഇൻ മിൻ ഖസാഇസിഹി, തസ്വിയത്തു ഗൈരില്ലാഹി, അള്ളാഹു അല്ലാത്തവരെ സമന്മാരാക്കുക ബില്ലാഹി അള്ളാഹുവിനോട്, ഫീ ഷൈഇൻ എന്തെങ്കിലും ഒരു കാര്യത്തിൽ, മിൻ ഖസാഇസിഹി അള്ളാഹുവിൻ്റെ പ്രത്യേകത ആയിട്ടുള്ള, അള്ളാഹുവിന് പ്രത്യേകമായിട്ടുള്ള അള്ളാഹുവിൻ്റെ ഖസാഇസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വിഷയത്തിൽ അള്ളാഹു അല്ലാത്ത ഒരാളെ അള്ളാഹുവിന് സമനാക്കുക, അതാണ് ഷിർക്ക്. ഈ താരീഫ്, ഈ നിർവചനം പറഞ്ഞിട്ടുള്ള ധാരാളം പണ്ഡിതന്മാരുണ്ട്. അതായത് ഷിർക്ക് എന്ന് പറഞ്ഞാൽ തസ്വിയത്തു ഗൈരില്ലാഹി ബില്ലാഹ് ഫീ ഷൈഇൻ മിൻ ഖസാഇസിഹി എന്ന് ഷിർക്കിനെ നിർവചിച്ചിട്ടുള്ള പണ്ഡിതന്മാർ ഇമാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ കിതാബു തദ്മരിയ്യ, അതുപോലെ ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിൻ്റെ മദാരിജു സാലിഖീൻ, അതുപോലെ തന്നെ ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഇബ്നു ഹസൻ ആലു ഷെയ്ഖ് റഹിമഹുള്ള, ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ പേരക്കുട്ടിയായ വലിയ ആലിമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫത്ഹുൽ മജീദ്, ഇങ്ങനെയുള്ള കിതാബുകളിൽ ഈ നിർവചനം കാണാം. ഇത് വളരെ നല്ല ഒരു താരിഫാണ് തൗഹീദിൻ്റെയും ഷിർക്കിൻ്റെയും. തൗഹീദിൻ്റെ എല്ലാ ഇനങ്ങളും അതിലുൾപ്പെടും, അതുപോലെ ഷിർക്കിൻ്റെ എല്ലാ ഇനങ്ങളും ഈ നിർവചനത്തിൽ ഉൾപ്പെടും. എന്താണ് ഇതിനുള്ള തെളിവ്? അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കലാണ് ഷിർക്ക് എന്നുള്ളതിൻ്റെ തെളിവ് എന്താണ്? ഖുർആൻ അള്ളാഹു തആല ഷിർക്ക് വിലക്കിയ, ഷിർക്കിനെതിരെ താക്കീത് ചെയ്ത ആയത്തുകൾ നോക്കിയാൽ ഇത് മനസ്സിലാകും. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, തല്ലാഹി ഇൻ കുന്നാ ലഫീ ളലാലിൻ മുബീൻ, പരലോകത്ത് വെച്ച് മുശ്രിക്കുകൾ പറയുന്നതാണ് അള്ളാഹുവാണേ സത്യം, ഞങ്ങൾ വ്യക്തമായ വഴികേടിലായിരുന്നു. ഇദ്നു സവ്വീകും ബിറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുമായി നിങ്ങളെ ഞങ്ങൾ തുല്യരാക്കിയപ്പോൾ അത് ഞങ്ങൾ ചെയ്ത വലിയ ളലാലത്തായിരുന്നു. അപ്പോൾ നുസവ്വീകും തസ്വീയത്ത് എന്ന് നമ്മൾ പറഞ്ഞു, സമന്മാരാക്കുക, ആ ആയത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ നിർവചനം. അതുപോലെ തന്നെ അള്ളാഹു തആല പറഞ്ഞു, സുമ്മല്ലദീന കഫറു ബിറബ്ബിഹിം യഅദിലൂൻ, കാഫിറുകൾ അള്ളാഹുവാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത്, എന്നിട്ടും സുമ്മല്ലദീന കഫറു, കാഫിറുകൾ എന്തു ചെയ്യുന്നു? ബിറബ്ബിഹിം യഅദിലൂൻ, തങ്ങളുടെ റബ്ബുമായി തുല്യമാക്കുന്നു. യഅദിലു എന്ന് പറഞ്ഞാൽ യുസവ്വി, അതേ അർത്ഥം തന്നെ, തസ്വീയത്ത് തുല്യമാക്കുന്നു. അതുപോലെ തന്നെ അള്ളാഹു തആല സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, ഫലാ തജ്അലു ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ, നിങ്ങൾക്കറിഞ്ഞിരിക്കെ അള്ളാഹു മാത്രമാണ് സൃഷ്ടാവ് എന്ന് ഇൽമുണ്ടായിരിക്കെ, അറിവുണ്ടായിരിക്കെ അള്ളാഹുവിന് നിങ്ങൾ അൻദാദുകളെ ഉണ്ടാക്കരുത്. അൻദാദ് എന്ന് പറഞ്ഞാൽ നിദ്ദുൻ എന്ന് പറഞ്ഞാൽ മുസാവി, തുല്യനായിട്ടുള്ള ആള്, അതും ഇതേ വാക്ക് തന്നെയാണ്. അപ്പൊ അള്ളാഹുവിന് തുല്യന്മാരെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഷിർക്ക് എന്ന് ഖുർആനിൽ നിന്ന് വ്യക്തമാണ്. അതുപോലെ ഹദീസിൽ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, സുഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യു ദംബി അഅളം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഏറ്റവും ഗൗരവമുള്ള പാപം എന്താണ്? അവിടുന്ന് പറഞ്ഞു, അന്തജ് അലലില്ലാഹിനിദ്ദൻ വഹുവ ഖലഖക്, നീ അള്ളാഹുവിനൊരു സമനെ, ഒരു തുല്യനെ ഉണ്ടാക്കലാണ് ഏറ്റവും വലിയ തെറ്റ്. വഹുവ ഖലഖക്, അവനാണ് നിന്നെ സൃഷ്ടിച്ചത്, എന്നിട്ട് നീ അവന് തുല്യനായി മറ്റൊരാളെ സ്ഥാപിക്കലാണ്, മറ്റൊരാളുണ്ട് എന്ന് വാദിക്കലാണ് ഏറ്റവും വലിയ പാപം എന്ന് പറഞ്ഞു. അപ്പം ഇതാണ് ഷിർക്കിൻ്റെ നിർവചനം. ഇനി മൂന്നാമത്തെ ഒരു മുഖദ്ദിമ, ഒന്നാമത് തൗഹീദിൻ്റെ പ്രാധാന്യം നമ്മൾ പറഞ്ഞു, അതാണ് അജല്ലുൽ ഉലൂം, ഏറ്റവും മഹത്വമുള്ള ഇൽമു എന്ന് പറഞ്ഞു. രണ്ടാമത്തേത് എന്താണ് തൗഹീദിൻ്റെ അർത്ഥം, എന്താണ് ഷിർക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു. മൂന്നാമത്തെ മുഖദ്ദിമ, ആമുഖമായി പറയാനുള്ള മൂന്നാമത്തെ കാര്യം, തൗഹീദിൻ്റെ ഇനങ്ങളാണ്, അക്സാമു തൗഹീദ്. തൗഹീദ് എത്ര ഇനങ്ങളുണ്ട്? മൂന്ന് അല്ലേ? മൂന്ന് ഇനമാണ് തൗഹീദ്. ഏതൊക്കെയാണ്? തൗഹീദു അൽ ഉലൂഹിയ, അല്ലെങ്കിൽ തൗഹീദുൽ ഇബാദ എന്ന് പറയും, അല്ലെങ്കിൽ തൗഹീദുൽ ഇലാഹിയ എന്ന് പറയും. ഇതൊക്കെ ഉദ്ദേശിക്കുന്നത് ഒരേ കാര്യം തന്നെ. രണ്ടാമത്തെ ഇനം തൗഹീദു അർറുബൂബിയ, മൂന്നാമത്തേത് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. എന്താണ് തൗഹീദുൽ ഉലൂഹിയ എന്ന് പറഞ്ഞാൽ? അതിൻ്റെ തഅരീഫായി പണ്ഡിതന്മാർ പറയുന്നത്, ഇഫ്റാദുല്ലാഹി ബിൽ ഇബാദ, ഇബാദത്ത് അള്ളാഹുവിന് മാത്രമാക്കുക. തൗഹീദുർ റുബൂബിയ എന്ന് പറഞ്ഞാലോ, ഇഫ്റാദുല്ലാഹി ബി അഫ്ആലിഹി, അള്ളാഹുവിൻ്റെ പ്രവൃത്തികൾ അള്ളാഹു മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് വിശ്വസിക്കുക. ഏതുപോലെയുള്ള പ്രവൃത്തികൾ? അള്ളാഹുവിൻ്റെ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? കൽ ഖൽഖി വർറസ്ഖി, സൃഷ്ടികർമ്മം, അതുപോലെ തന്നെ വിഭവങ്ങൾ നൽകുക, മനുഷ്യന് റിസ്ക് നൽകുക. അൽ ഖൽഖു വർറസ്ഖു എന്നാണ്, റായിന് ഫത്തഹാൻ, കാരണം റിസ്ക് നൽകൽ എന്നുള്ളതിന് റസ്ക് എന്നാണ് പറയാം. മസ്ദർ റസഖ യർസുഖു റസ്ഖൻ, റിസ്ക് എന്ന് പറഞ്ഞാൽ കിട്ടുന്ന വസ്തുവാണ്, ആ വസ്തു കൊടുക്കൽ, അതിന് അറബിൽ റസ്ഖുൻ എന്നാണ് പറയാം. തൗഹീദു അൽ അസ്മാ വസ്സിഫാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ്റാദുല്ലാഹി, അള്ളാഹുവിനെ ഏകനാക്കലാണ്. ബി അസ്മാഇഹി വസിഫാത്തിഹി, അള്ളാഹുവിൻ്റെ നാമങ്ങൾ കൊണ്ടും വിശേഷണങ്ങൾ കൊണ്ടും. ആ നാമങ്ങളൊക്കെ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്, അള്ളാഹുവിനുണ്ട് എന്ന് പറയപ്പെട്ട വിശേഷണങ്ങളൊക്കെ അവന് മാത്രം അവകാശപ്പെട്ടതാണ്. അതാണ് തൗഹീദുൽ അസ്മാ വസിഫാത്ത്. അപ്പോൾ ഇത് മൂന്നും ഉൾക്കൊള്ളുന്ന നിർവചനമാണ് ആദ്യം പറഞ്ഞത്, ഇഫ്റാദുല്ലാഹി ബിമാ യഖ്തസ്സു ബിഹി, അള്ളാഹുവിന് മാത്രമായിട്ടുള്ള കാര്യങ്ങൾ അവന് മാത്രം എന്ന് വിശ്വസിക്കൽ. അതിനെ പിന്നെ മൂന്നായി വിഭജിച്ചു. ഈ വിഭജനം, ഇത് വ്യക്തമായി പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, ഇങ്ങനെ മൂന്നെണ്ണമുണ്ട്, ഒന്ന് രണ്ട് മൂന്ന് ഇന്നത് ഇന്നതാണ് എന്ന് പറഞ്ഞവരുണ്ട്, അല്ലാതെ സൂചിപ്പിച്ചവരുണ്ട്, സൂചനയായിട്ട് പറഞ്ഞവരുണ്ട്. ചില ആളുകൾ പറയും ഇത് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഇബ്നു അബ്ദുൽ വഹാബാണ്, അല്ലെങ്കിൽ സലഫി പണ്ഡിതന്മാരാണ്, ആധുനികരായ സലഫി പണ്ഡിതന്മാരാണ് എന്നൊക്കെ. യഥാർത്ഥത്തിൽ വ്യക്തമായിട്ടോ സൂചനയായിട്ടോ ഈ കാര്യം പറഞ്ഞ പണ്ഡിതന്മാർ ഒരുപാട് മുൻഗാമികളുണ്ട്. ഇമാം അബു ഹനീഫ റഹിമഹുള്ള, അദ്ദേഹം ഹിജ്റ 150 മരണപ്പെടുന്നത്, 200 മുമ്പാണ് എന്തായാലും അല്ലേ, 180. അതുപോലെ തന്നെ ഇമാം ഇബ്നു മന്ദ റഹിമഹുള്ള, അദ്ദേഹത്തിൻ്റെ കിതാബ് തൗഹീദിൽ. അതുപോലെ ഇമാം ഇബ്നു ജരീർ തബരി, ഓക്കെ, അതൊക്കെ ഹിജ്റ 300 മുമ്പ് മരണപ്പെട്ട ആളുകളാണ്. ഇബ്നു ജരീർ തബരി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള പണ്ഡിതന്മാരൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ഒരു തക്സീം, ഈ വിഭജനം, മൂന്നായിട്ടുള്ള വിഭജനം, അത് കൂടുതൽ പ്രചരിപ്പിച്ചത് ഇമാം ഇബ്നു തൈമിയയും ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുള്ള രണ്ടു പേരാണ്. അതുപോലെ തന്നെ ഇബ്നു അബ്ദുൽ വഹാബും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുമാണ്. യഥാർത്ഥത്തിൽ ഈ വിഭജനം മുൻഗാമികളെ പറഞ്ഞിട്ടുള്ളതാണ്. മുൻഗാമികൾ ഇത് പറഞ്ഞിട്ടുള്ളതിൻ്റെ തെളിവുകൾ വിശദീകരിച്ചുകൊണ്ട് ഒരു കിതാബ് എഴുതിയിട്ടുണ്ട് ഷെയ്ഖ് അബ്ദുൽ റസാഖ് അൽ ബദർ ഹഫിളഹുള്ള, അദ്ദേഹത്തിൻ്റെ റിസാലയുണ്ട്, തൗഹീദ് മൂന്നായി വിഭജിക്കുന്നതിൻ്റെ തെളിവുകൾ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇത് മുൻഗാമികളെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. തൗഹീദിൻ്റെ എതിരാളികളായ ആളുകൾ പറയും നിങ്ങൾ കൊണ്ടുവന്നതാണ് ഈ മൂന്ന് തൗഹീദ്, അങ്ങനെയൊന്നില്ല എന്ന് പറയും. യഥാർത്ഥത്തിൽ മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും അവർക്ക് ഇത് എവിടുന്ന് കിട്ടി എന്ന് വേണമെങ്കിൽ ഒരാൾക്ക് ചോദിക്കാം, ഖുറാനിലോ ഹദീസിലോ തെളിവുണ്ടോ എന്ന് ചോദിക്കാം. അതിനുള്ള തെളിവ്, അതിനുള്ള ഉത്തരം എന്താണ്? തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ളത് എന്താണ്? അതിനുള്ള തെളിവ് അൽ ഇസ്തിഖറ, ഈ മൂന്ന് ഇനമാണ് തൗഹീദ് എന്ന് പറയാനുള്ള തെളിവ് ഇസ്തിഖറ ആണ്. ഇസ്തിഖറ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്തിഖറ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി പരിശോധിക്കുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. എന്തെങ്കിലും രേഖകൾ, എന്തെങ്കിലും പ്രമാണങ്ങൾ, അത് പൂർണ്ണമായും വായിച്ച് പഠിച്ച് പരിശോധിക്കുക. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഖുർആനും ഹദീസും പൂർണ്ണമായി പരിശോധിച്ചാൽ നമുക്ക് കിട്ടും ഈ മൂന്ന് ഇനമാണ് തൗഹീദ് എന്ന്. അപ്പോൾ പണ്ഡിതന്മാർ അംഗീകരിച്ചിട്ടുള്ള ഒരു തെളിവാണ്, ഇസ്ലാമിൽ തെളിവായിട്ടുള്ള ഒരു കാര്യമാണ് ഇസ്തിഖറ. ഖുർആനും ഹദീസും ഒരു വിഷയത്തിൽ വന്നിട്ടുള്ള ആയത്തുകളും ഹദീസുകളും പൂർണ്ണമായി ഒരു ആലിമ പരിശോധിച്ചിട്ട് ഒരു തീരുമാനം പറഞ്ഞാൽ അത് തെളിവാണ്. അത് തെളിവാണ് എന്നാര് പറഞ്ഞു? അതിനുള്ള തെളിവ് ഖുർആനിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അം ഖുലിഖു മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. അള്ളാഹു ഉണ്ട് എന്നതിന് തെളിവായിട്ട് അള്ളാഹ് പറഞ്ഞൊരു ആയത്താണത്. എന്താണത്? അം ഖുലിഖു മിൻ ഗൈരി ശൈഇൻ, മനുഷ്യൻ ശൂന്യതയിൽ നിന്ന് വെറുതെ ഉണ്ടായതാണോ, സൃഷ്ടി എന്ന് പറയുന്ന ഒരു പ്രവൃത്തി ഇല്ലാതെ വെറുതെ ഉണ്ടായതാണോ, അം ഹുമുൽ ഖാലിഖൂൻ, അല്ലെങ്കിൽ അവരവർ തന്നെ സ്വയം സൃഷ്ടിച്ചതാണോ? ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള അദ്ദേഹം തദുമുരിയ എന്ന കിതാബിൽ പറഞ്ഞു, ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ സൃഷ്ടി അല്ലെങ്കിൽ മനുഷ്യൻ ഉണ്ടായി എന്നുള്ളതിനെ മൂന്നായി വേർതിരിച്ചിരിക്കുകയാണ്. മനുഷ്യൻ എങ്ങനെ ഉണ്ടായി എന്നതിനെ മൂന്നായി വേർതിരിച്ചിരിക്കുകയാണ്. ഒന്ന്, അം ഖുലിഖു മിൻ ഗൈരി ശൈഇൻ, വെറുതെ ഒരു നിമിഷത്തിൽ അവരുണ്ടായി, ഒരു പിന്നെ കാരണവുമില്ലാതെ അല്ലെങ്കിൽ ഒരാളുടെയും ഇടപെടലില്ലാതെ വെറുതെ അങ്ങോട്ട് ഉണ്ടായി, സുദുഫ, യാദൃശ്ചികമായി ഉണ്ടായി, അതിന് സാധ്യതയുണ്ട്. അതാണ് ഒന്നാമത്തെ വിഭാഗം, ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തേത് അംഹുമുൽ ഖാലിഖൂൻ, അവരവർ തന്നെ സ്വന്തം ഉണ്ടാക്കുക, നമ്മൾ തന്നെ നമ്മൾ ഉണ്ടാക്കുക. മൂന്നാമത്തേത് അള്ളാഹ് നമ്മൾ സൃഷ്ടിക്കുക. ഈ മൂന്ന് വഴിയേ ഉള്ളൂ മനുഷ്യനുണ്ടാകാൻ. ഇതിലൊന്നാമത്തെ വഴി അത് സംഭവിക്കാവുന്നതാണോ, സംഭവിക്കാൻ സാധ്യതയുണ്ടോ ഒരു സാധനം വെറുതെ ഉണ്ടാവുക എന്നുള്ളത്? അസംഭവ്യമാണ്. രണ്ടാമത്തേത് നമ്മൾ നമ്മെ തന്നെ സൃഷ്ടിക്കുക. അങ്ങനെ നമ്മൾ ആരെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടോ സ്വയം? ഇല്ല. മൂന്നാമത്തേത് അള്ളാഹു സൃഷ്ടിക്കുക, അത് മാത്രമേ ഉള്ളൂ സാധ്യമായിട്ടുള്ളത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്തു? മനുഷ്യൻ ഉണ്ടായി എന്ന കാര്യത്തെ മൂന്നായി വേർതിരിച്ചു. ഇനി നാലാമത് ഒരു നിർദ്ദേശം വെക്കാനില്ല. അപ്പം ഇങ്ങനെ വിഭജിക്കുക എന്നുള്ളത് സാധ്യമായ രൂപങ്ങളൊക്കെ വിശദീകരിച്ച് വിഭജിക്കുക എന്നുള്ളത് ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിച്ചിട്ടുള്ള രീതിയാണ്. അതുപോലെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതാണ് ഈ കാര്യം, അതായത് തൗഹീദ് മൂന്ന് ഇനമുണ്ട് എന്ന്. ഖുർആനും ഹദീസും പൂർണ്ണമായി പരിശോധിച്ചിട്ട് അവർ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി നാലാമത്തെ ഒരു ഇനം ഒരാൾക്കും പറയാൻ സാധിക്കുകയില്ല, മൂന്നല്ല നാലുണ്ട് എന്ന് പറയാൻ ഒരാൾക്കും സാധിക്കുകയില്ല. അപ്പോൾ മൂന്നായിട്ടുള്ള ഈ വിഭജനം അത് തെളിവുള്ള കാര്യമാണ്, അതിൻ്റെ തെളിവ് ഇസ്തിഖറ ആണ്, പണ്ഡിതന്മാർ പ്രമാണങ്ങൾ പരിശോധിച്ചിട്ട് പറഞ്ഞ കാര്യമാണ്. ഇനി ഒരു ചോദ്യം വേണമെങ്കിൽ ചില ആളുകൾ ചോദിക്കും, നിങ്ങൾ കേട്ടിരിക്കാൻ സാധ്യതയുണ്ട്, തൗഹീദിന് നാലാമത്തെ ഒരു ഇനമുണ്ട് എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. തൗഹീദുൽ ഹാക്കിമിയ്യ, ഹാക്കിമിയ്യത്ത്, അള്ളാഹുവാണ് ഹാക്കിം, അള്ളാഹുവിനെ നിയമനിർമ്മാണത്തിനുള്ള അനുവാദമുള്ളൂ. അപ്പോൾ റുബൂബിയത്ത്, ഉലൂഹിയത്ത്, അസ്മാ വസിഫാത്ത് നാലാമത്തേതായി തൗഹീദുൽ ഹാക്കിമിയ്യ എന്ന് പറയുന്ന ആളുകളുണ്ട്. അത് ശരിയാണോ? അത് ശരിയല്ല. രണ്ട് കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, തക്സീം എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ നമ്മൾ രണ്ടായി അല്ലെങ്കിൽ മൂന്നായി അല്ലെങ്കിൽ നാലായി വേർതിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൽ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മറ്റേ വിഭാഗത്തിൽപ്പെടാൻ പാടില്ല. ഉദാഹരണത്തിന് ഞാനിപ്പോൾ പറയാണ്, ഈ ഇരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട്, തലമറച്ചവരും തലമറക്കാത്തവരുണ്ട് എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണ്? തലമറച്ചവർ വേറെ, തലമറക്കാത്തവർ വേറെ. തലമറച്ചവർ എന്ന് പറയുന്ന വിഭാഗത്തിൽ മറ്റു വിഭാഗത്തിൽ ആരും ഉണ്ടാകാൻ പാടില്ല. തലമറക്കാത്തവരെന്ന് പറയുന്ന കൂട്ടത്തിൽ തലമറച്ച ഒരാൾ ഉണ്ടാകാൻ പാടില്ല. അതാണ് തക്സീം എന്ന് പറയുന്നത്, വേർതിരിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. ഇത് രണ്ടും വേറെ ആയിരിക്കണം. അപ്പോൾ ഈ മൂന്നായി തൗഹീദിനെ വേർതിരിച്ചു കഴിഞ്ഞാൽ പിന്നെ നാലാമത്തെ ഹാക്കിമിയത്ത് എന്നൊരു തൗഹീദ് ഒരാൾ കൊണ്ടുവന്നാൽ നിയമം ഉണ്ടാക്കാനുള്ള അധികാരം അള്ളാഹുവിന് മാത്രം എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ഇത് ഹറാമാണ്, ഇത് ഹലാലാണ്, ഇത് ഫറളാണ് എന്നൊക്കെ പറയാൻ അള്ളാഹുവിന് അധികാരമുള്ളൂ. അത് തൗഹീദുർ റുബൂബിയത്തിൽപ്പെട്ട കാര്യമാണ്. കാരണം അള്ളാഹുവിൻ്റെ അഫ്ആലുകൾ, അള്ളാഹുവിൻ്റെ പ്രവൃത്തികൾ അത് മറ്റാർക്കും വകവെച്ചു കൊടുക്കാതിരിക്കുക. സൃഷ്ടിക്കുന്നത് അള്ളാഹുവാണ്, അതുപോലെ തന്നെ റിസ്ക് നൽകുന്നത്, ഭക്ഷണം നൽകുന്നത് അള്ളാഹുവാണ് എന്നതൊക്കെ തൗഹീദുർ റുബൂബിയത്തിൽ പെട്ടു. അതുപോലെ അള്ളാഹുവിൻ്റെ ഒരു ഫിഅലാണ് എന്ത്, നിയമമുണ്ടാക്കുക എന്നുള്ളത്, ഹലാലും ഹറാമും തീരുമാനിക്കുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇനി രണ്ടാമത്തെ കാരണം, തൗഹീദുൽ ഹാക്കിമി എന്ന് പറയുന്നൊരു ഇനം നാലാമത്തേതായിട്ട് കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയാനുള്ള രണ്ടാമത്തെ കാരണം, മുസ്ലിം ഉമ്മത്തിൽ ആദ്യമായിട്ടുണ്ടായ ഗുലുവ്, ആദ്യമായിട്ടുണ്ടായ ദലാലത്ത്, ആദ്യമായിട്ടുണ്ടായ തഹസുബ്, ആദ്യമായിട്ടുണ്ടായ കക്ഷിത്വം ആരുടേതായിരുന്നു? ഖവാരിജുകളായിരുന്നു. അവരുടെ വാദം എന്തായിരുന്നു? നിയമനിർമ്മാണത്തിനുള്ള അധികാരം അള്ളാഹുവിന് മാത്രം എന്ന കാര്യം, അത് ശരിയാണ്, സത്യമാണ്. അതിൽ കവിഞ്ഞു പോയതായിരുന്നു അവരുടെ ദലാലത്തിൻ്റെ കാരണം. അതുകൊണ്ട് അള്ളാഹു ഉണ്ടാക്കിയ നിയമമല്ലാതെ മറ്റൊരു നിയമം ആരെങ്കിലും ഉണ്ടാക്കിയാൽ അതോടുകൂടി അവൻ കാഫിറായി. ആ നിയമമാണ് അള്ളാഹുവിൻ്റെ നിയമത്തെക്കാൾ നല്ലതെന്നോ ആ നിയമം അള്ളാഹുവിൻ്റെ നിയമത്തിന് തുല്യമാണെന്നോ അങ്ങനെയുള്ളൊരു നിയമം ഉണ്ടാക്കാൻ എനിക്ക് പിന്നെ അവകാശമുണ്ടെന്നോ ഒരാൾ വാദിച്ചാൽ അത് കുഫ്ര് തന്നെയാണ്, സംശയമില്ല. പക്ഷെ അവർ നിരുപാധികം ആരെങ്കിലും ശരീഅത്തിനെതിരായി എന്തെങ്കിലും നിയമം കൊണ്ടുവന്നാൽ അതോടുകൂടി അവൻ ഖാഫിറായി എന്ന് വാദിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഖവാരിജികൾ മുസ്ലിമുകളെ തക്ഫീർ ചെയ്യാൻ കാഫിറാക്കാൻ തുടങ്ങിയത്. അപ്പൊ ഇങ്ങനെ വലിയൊരു ദലാലത്തിന് തുടക്കമായിട്ടുള്ള വാദമാണിത്. അതുകൊണ്ട് തന്നെ നാലാമതായി ഈ ഒരു ഇനം ഉണ്ടാക്കുക എന്ന് പറയുന്നവരുടെ ലക്ഷ്യം ഈ പഴയ ഖവാരിജികളുടെ ചിന്താഗതി തിരിച്ചുകൊണ്ടുവരിക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇങ്ങനെ നാലാമത്തെ ഒരു ഇനമായി തൗഹീദുൽ ഹാക്കിമിയത്ത് പറയാൻ പാടില്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് മൂന്നാമത് പറയാനുള്ള കാര്യം, തൗഹീദു തഖ്സീമു തൗഹീദ്, തൗഹീദിനെ വേർതിരിക്കുന്ന കാര്യം. മൂന്നായിട്ടാണ് തൗഹീദിനെ പണ്ഡിതന്മാർ വേർതിരിച്ചിട്ടുള്ളത്. അതിൻ്റെ തെളിവ് ഇസ്തിഖറ ആണ്. അതുപോലെ നാലാമതായി ഹാക്കിമിയത്ത് എന്ന ഇനം പറയുന്നത് ശരിയല്ല. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനി നാലാമത്തെ ഒരു മുഖദ്യമ ആമുഖമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ മൂന്ന് ഇനങ്ങൾ, തൗഹീദിന്റെ മൂന്ന് ഇനങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു, റുബൂബിയത്തും ഉലൂഹിയത്തും അസ്മാ വ സിഫാത്ത്. ഈ മൂന്ന് ഇനങ്ങളുമായി ബന്ധപ്പെട്ട് മക്കാ മുശ്രിക്കുകളുടെ നിലപാടെന്തായിരുന്നു? അത് മനസ്സിലാക്കുന്നത് വളരെ ഉപകാരപ്രദമായ കാര്യമാണ്. തൗഹീദ് മനസ്സിലാക്കാൻ സഹായിക്കും. ഈ മൂന്ന് ഇനം തൗഹീദും മക്കാ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നോ? എന്തായിരുന്നു വിശ്വസിച്ചിരുന്നത്? ഒന്നാമത്തേത് നോക്കാം, തൗഹീദുർ റുബൂബിയത്ത്. തൗഹീദുർ റുബൂബിയത്ത് അവർ വിശ്വസിച്ചിരുന്നു. പക്ഷേ രണ്ട് നിബന്ധനകളുണ്ട്. മക്കാ മുശ്രിക്കുകൾ തൗഹീദുർ റുബൂബിയത്തിൽ വിശ്വസിച്ചിരുന്നു എന്ന് നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല. ഒരു കാര്യം കൂടി എൻ്റെ കൂടെ പറയണം. എന്താണ്? ഫിൽ ജുംല, ഏകദേശം, ഏറെക്കുറെ അവർ വിശ്വസിച്ചിരുന്നു. അതുപോലെ തന്നെ ഇല്ലൽ ബഅസു വൻ നുഷൂർ, അല്ലെങ്കിൽ ഇല്ലൽ ബഅസ വൻ നുഷൂർ, മരണാനന്തര ജീവിതത്തിൻ്റെ കാര്യമൊഴികെ. ഈ രണ്ട് കൈദുകൾ, രണ്ട് കണ്ടീഷൻ പറയണം. ഫിൽ ജുംല എന്ന് പറഞ്ഞാൽ എന്താ? ഏറെക്കുറെ വിശ്വസിച്ചിരുന്നു. ഏറെക്കുറെ വിശ്വസിച്ചിരുന്നു എന്ന് പറയാൻ കാരണം, അവരുടെ ഷിർക്കിൻ്റെ ഇനങ്ങളിൽപ്പെട്ട ഒരു ഇനമാണ് ഇനി കിതാബ് തൗഹീദിൽ നമ്മൾ പഠിക്കും. നിങ്ങൾക്കറിയാമായിരിക്കും, ഷിർക്കു തമീമ, തമീമത്ത് കെട്ടുമായിരുന്നു, ഏലസ് കെട്ടുമായിരുന്നു അവർ. ഏലസ് കെട്ടുന്നവരുടെ വിശ്വാസം എന്താണ്? ഈ ഏലസ് രോഗം മാറ്റും. അത് തൗഹീദുർ റുബൂബിയത്തിലുള്ള ഷിർക്കാണ്. കാരണം രോഗം മാറ്റുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഫയൽ അല്ലേ, അള്ളാഹുവിൻ്റെ പ്രവൃത്തിയല്ലേ. അപ്പോൾ ഈ ഏലസ് രോഗം മാറ്റുമെന്ന് വിശ്വസിച്ചിരുന്നു അവർ, മക്കാ മുശ്രിക്കുകൾ. എല്ലാവരും വിശ്വസിച്ചോളണമെന്നില്ല, അങ്ങനെ വിശ്വസിച്ചിരുന്ന ആളുകൾ അവരിലുണ്ടായിരുന്നു. അപ്പം അത് തൗഹീദുർ റുബൂബിയത്തിലുള്ള ഒരു വീഴ്ചയാണ്. അതുപോലെ തന്നെ പരലോകത്ത് നമുക്ക് മരണാനന്തരം ജീവിതം നൽകുക, ജീവിപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു പ്രവൃത്തിയല്ലേ. അതിനവർ നിഷേധിച്ചിരുന്നു. വഖാല ലദീന കഫറു സഅമൽ ലദീന കഫറു അല്ല യുബഅസു, കാഫിറുകൾ വാദിക്കുന്നു അല്ല യുബഅസു, മരണാനന്തരം ജീവിതമില്ല എന്ന്. ഖുൽ ബലാ വറബ്ബി ലതുബഅസുൻ, പറയുക, എൻ്റെ റബ്ബാണ് സത്യം, നിങ്ങൾ മരണശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. അപ്പം മക്കാ മുശ്രിക്കുകൾ മരണാനന്തര ജീവിതം നിഷേധിച്ചിരുന്നു. മരിച്ചവർക്ക് ജീവൻ നൽകുക എന്നുള്ളത് ആരുടെ പ്രവൃത്തിയാണ്? അള്ളാഹുവിൻ്റെ പ്രവൃത്തിയാണ്. അപ്പോൾ ഏത് ഇനം തൗഹീദിൽപ്പെട്ടതാണ്? തൗഹീദുർ റുബൂബിയത്തിൽപ്പെട്ടതാണ്. അപ്പോൾ തൗഹീദുർ റുബൂബിയത്തിൽ ഇങ്ങനെയുള്ള വീഴ്ചകൾ അവർക്കുണ്ടായിരുന്നു. ഒന്ന്, അവരുടെ വിശ്വാസം പൂർണ്ണമായിരുന്നില്ല, കാരണം തമീമത്തിൽ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. രണ്ടാമത്തേത്, മരണാനന്തര ജീവിതം അവർ നിഷേധിച്ചിരുന്നു. അതുകൊണ്ട് ഏകദേശം അവർ തൗഹീദുർ റുബൂബിയത്തിൽ വിശ്വസിച്ചിരുന്നു എന്നേ പറയാൻ സാധിക്കുകയുള്ളൂ. ഇത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് പറഞ്ഞിട്ടുള്ള ആലിമാണ് ഇമാം ഇബ്നു അബിൽ ഐസ് റഹിമഹുള്ള, അദ്ദേഹത്തിന് ഷർഹു തഹാവിയിൽ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഉലൂഹിയത്തിന്റെ കാര്യത്തിൽ എന്തായിരുന്നു അവരുടെ നിലപാട്? നമുക്കറിയാം, അവർ മുശ്രിക്കുകളായിരുന്നു. ഉലൂഹിയത്തിന്റെ കാര്യത്തിൽ അള്ളാഹുവിന് പുറമെ പല വസ്തുക്കളെയും വിളിച്ച് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരായിരുന്നു. അസ്മാ വസിഫാത്തിന്റെ കാര്യത്തിലോ? അസ്മാ വസിഫാത്ത് എന്ന് പറഞ്ഞാൽ ഇസ്മുകളും സിഫത്തുകളും, അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും. അള്ളാഹുവിന്റെ നാമങ്ങളുടെ കാര്യത്തിൽ, അസ്മാഇന്റെ കാര്യത്തിൽ അവരുടെ നിലപാട് എന്തായിരുന്നു? അവർ എല്ലാ ഇസ്മുകളിലും വിശ്വസിച്ചിരുന്നു, ഒരു ഇസ്മൊഴികെ. ഏതാണത്? അർ റഹ്മാൻ എന്നുള്ള അള്ളാഹുവിൻ്റെ ഇസ്മ അവർ നിഷേധിച്ചിരുന്നു. നമുക്കറിയാം, ഹുദൈബിയ സന്ധി എഴുതിയപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് എഴുതാൻ പോയി. മുശ്രിക്കുകൾ പറഞ്ഞു അത് പാടില്ല, ബിസ്മി ബിസ്മിക അല്ലാഹുമ്മ എന്ന് എഴുതാൻ പാടുള്ളൂ എന്ന് പറയും. കാരണം അർ റഹ്മാൻ എന്നുള്ള ഇസ്മ അവർ നിഷേധിച്ചിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ എതിർത്തിട്ടുണ്ട്. ഇക്കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് അവരെ അള്ളാഹു തആല എതിർത്തിട്ടുണ്ട്. ഖുലുദു അല്ലാഹ അബിദു റഹ്മാൻ അയ്യമ്മാ തദഉ ഫലഹുൽ അസ്മാ ഉൽ ഹുസ്ന, നിങ്ങൾ അള്ളാഹു എന്ന് വിളിച്ചാലും അർ റഹ്മാൻ എന്ന് വിളിച്ചാലും അള്ളാഹുവിനാകുന്നു ഏറ്റവും നല്ല പേരുകളുള്ളത്. അപ്പോൾ അർ റഹ്മാൻ എന്നുള്ള ഇസ്മിനെ അവർ നിഷേധിച്ചത് അള്ളാഹു തആല തിരുത്തുകയാണ് ആയത്ത്. അതുപോലെ തന്നെ ഇദാ ഖീല ലഹും ഉസ്ജുദു ലിർറഹ്മാനി ഖാലു അനസ്ജുദു ലിമാ തഅമ്മുറുന വസാദഹും നുഫൂറ, അവരോട് അർ റഹ്മാനായ അള്ളാഹുവിന് സുജൂദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർ പറയും നീ പറയുന്നവർക്കൊക്കെ ഞങ്ങൾ സുജൂദ് ചെയ്യുകയാണോ എന്ന് ചോദിക്കും. എന്ന് പറഞ്ഞാൽ അർ റഹ്മാൻ എന്നുള്ള ഇസ്മ അവർ അംഗീകരിച്ചിരുന്നില്ല. അപ്പോൾ മറ്റേതെങ്കിലും ഒരു ഇസ്മിനെ അവർ നിഷേധിച്ചിരുന്നെങ്കിൽ അക്കാര്യം അള്ളാഹു ഖുർആനിൽ എടുത്ത് പറയുമായിരുന്നു. എന്തുകൊണ്ട് അർ റഹ്മാൻ എന്നുള്ള ഇസ്മ മാത്രം അവർ നിഷേധിച്ചതായി അള്ളാഹു തആല പറഞ്ഞു? അത് മാത്രമേ അവർ നിഷേധിച്ചിട്ടുള്ളൂ. ഇമാം ഇബ്നു കസീർ റഹിമഹുള്ള തഫ്സീറിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി സിഫത്തുകളുടെ കാര്യത്തിലോ, അള്ളാഹുവിന്റെ വിശേഷണങ്ങളുടെ കാര്യത്തിലോ, ഒരു മിനിറ്റ്, അള്ളാഹുവിന്റെ വിശേഷണങ്ങളുടെ കാര്യത്തിൽ എന്തായിരുന്നു അവിടെ നിലപാട്? ഇമാം ഇബ്നു തൈമിയ റഹിമഹുള്ള പറയുന്നു, അറബിയായിട്ടുള്ള ഒരു മുശ്രിക്കും മക്ക മുശ്രിക്കുള്ള ഒരാളും അള്ളാഹുവിന്റെ ഒരു സിഫത്ത് നിഷേധിച്ചതായി അറിയപ്പെട്ടിട്ടില്ല. അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ, അള്ളാഹു ഇറങ്ങും, അതുപോലെ തന്നെ അള്ളാഹു മുകളിലാണ്, ഇങ്ങനെയുള്ള അള്ളാഹുവിന്റെ സിഫാത്ത് വിശേഷണങ്ങൾ, അത് ഖുർആനിലൂടെ നബി ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ജനങ്ങൾക്ക് ഹദീസുകളിലൂടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മിഅ്റാജിൽ പോയി, ആകാശത്തേക്ക് പോയി, എന്തിനാണ് മിഅ്റാജിനെ അള്ളാഹു നബിയെ ഉയർത്തിയത്? അള്ളാഹു മുകളിലായതുകൊണ്ട്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വെച്ച് പറയുന്നുണ്ട്. മക്കയിൽ വെച്ചാണ് മിഅ്റാജ് പോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിറിയയിൽ, ഇന്നത്തെ ഫലസ്തീൻ, ഷാം, അവിടെ വരെ രാത്രി പോയി രാവിലെ തിരിച്ചു വന്നു എന്ന് പറഞ്ഞതിനെ അവർ പരിഹസിച്ചു. പക്ഷെ മുകളിലേക്ക് പോയി എന്നതിനെ കുറിച്ച് അവർ പരിഹസിച്ചിട്ടില്ല. അപ്പോൾ ഒരു സിഫത്തും ഒരു മുശ്രിക്കും നിഷേധിച്ചിട്ടില്ല. മക്ക മുശ്രിക്കുകൾ, ഖുറൈശികൾപ്പെട്ട, അറബി മുശ്രിക്കുകൾപ്പെട്ട ഒരാളും അള്ളാഹുവിന്റെ ഇങ്ങനെയുള്ള സിഫത്തുകളൊന്നും നിഷേധിച്ചിട്ടില്ല എന്ന് ഷെയ്ഖ് ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അൽഫത്വ അൽഹമവിയ എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. തൗഹീദിനോട് സ്വീകരിച്ചിരുന്ന നിലപാട്, തൗഹീദിന്റെ ഓരോ ഇനങ്ങളിലും അവർക്കുണ്ടായിരുന്ന വിശ്വാസത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതാണ് നാലാമത് നമ്മൾ പറഞ്ഞത്. അഞ്ചാമത്തെ കാര്യം, അഞ്ചാമത്തെ മുഖദ്ദിമ, അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാർക്കിടയിൽ അറിയപ്പെട്ട ഒരു കാര്യമാണ്, ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ ഈ കാലത്ത് ജീവിക്കുന്ന മുശ്രിക്കുകൾ, ഷിർക്ക് ചെയ്യുന്ന ആളുകൾ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, അവര് മക്ക മുശ്രിക്കുകളെക്കാൾ കടുത്ത ഷിർക്കാണ് ചെയ്യുന്നത്. ഇത് ചിന്തിച്ചാൽ ബോധ്യപ്പെടുന്ന കാര്യമാണ്. പണ്ഡിതന്മാർ വെറുതെ പറഞ്ഞതല്ല, അഞ്ച് കാരണങ്ങൾ അവരതിന് പറഞ്ഞിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. അഞ്ച് നിലക്ക് നോക്കിയാൽ അവരുടെ ഷിർക്കിനേക്കാൾ കടുത്ത ഷിർക്കാണ് ഇന്ന് പലർക്കും ഉള്ളത്. എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഷിർക്ക് ചെയ്യുന്നവരിൽ പലരും അഞ്ച് കാര്യങ്ങളിൽ മുൻഗാമികളായ മുശ്രിക്കുകളെ തോൽപ്പിച്ചിട്ടുണ്ട്, അവരെക്കാൾ കടുത്ത ഷിർക്ക് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാകും. ഒന്നാമത്തെ കാര്യം, ആദ്യകാലത്തെ മുശ്രിക്കുകൾ, മക്കയിലെ മുശ്രിക്കുകൾ, അവർ ഞെരുക്കമുണ്ടാകുമ്പോൾ ഷിർക്ക് ഉപേക്ഷിക്കുമായിരുന്നു. പ്രയാസമുണ്ടാകുമ്പോൾ, കടുത്ത പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ഷിർക്ക് നിർത്തും. ഫൈദ അറക്കീവു ഫിൽഫുൽക്കി, അവർ കപ്പലിൽ കയറിയാൽ, അങ്ങനെ കാറ്റും കോളും വന്ന് കപ്പൽ ആടി ഒലയാൻ തുടങ്ങിയാൽ, മുങ്ങിപ്പോകുമെന്ന് പേടിച്ചാൽ, ദഅവുല്ലാഹു മുഖ്ലിസീന ലഹുദ്ദീൻ, ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കും. മറ്റുള്ള താഗൂത്തുകളൊക്കെ അവർ മറക്കും, അള്ളാഹിനെ മാത്രം ഓർക്കും. എന്നാലോ ഇന്നത്തെ മുശ്രിക്കുകളോ, അവർ ചിലപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകുമ്പോൾ ഷിർക്ക് കൂടുകയാണ് ചെയ്യാൻ. ഇപ്പം നമ്മൾ കാണുന്നുണ്ട്, ഈ രോഗവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അതിനുള്ള പരിഹാരമായിട്ട് ഇന്ന വലിയനെ വിളിച്ചാൽ മതി, ആയിരം പ്രാവശ്യം വിളിച്ചാൽ മതി, എത്ര പ്രാവശ്യം വിളിച്ചാൽ മതി എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ വലിയ പരീക്ഷണങ്ങൾ, വലിയ ഞെരുക്കം, ശിദ്ദത്തുണ്ടാകുമ്പോൾ ഷിർക്ക് നിർത്തുന്നവരായിരുന്നു, അവസാനിപ്പിച്ച് അള്ളാഹുവിനെ മാത്രം വിളിക്കുന്നവരായിരുന്നു കുഫാറു ഖുറൈശ്, മക്കക്കാരായ കാഫിറുകൾ. അവരെക്കാൾ മോശമാണ് അക്കാര്യത്തിൽ പിന്നീട് വന്ന പലരുടെയും അവസ്ഥ. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ അൽ ഖവാഇദുൽ അർബഅ എന്ന കിതാബിൽ നാലാമത്തെ കായതയായിട്ട്, നാല് കായതകളാണ് ഇവിടെ ഈ പള്ളിയിൽ വെച്ച് അതിൻ്റെ ദർശനങ്ങൾ കേട്ടിട്ടുണ്ടാകും പലരും. അതിൽ അവസാനത്തെ കായത എന്തായിരുന്നു, നാലാമത്തെ കാര്യം, ഈ സംഗതിയാണ് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ കശ്ഫു ശുബുഹാത്തിൽ അദ്ദേഹം ഇക്കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ വിഷയം, അതായത് രണ്ടാമത്തെ കാരണം, ഇങ്ങനെ പറയാൻ അവരെക്കാൾ കടുത്ത ഷിർക്ക് ഇന്നുണ്ട് എന്ന് പറയാനുള്ള രണ്ടാമത്തെ കാരണം, മക്കക്കാരായ അല്ലെങ്കിൽ ആദ്യകാലക്കാരായ മുശ്രിക്കുകൾ, അവർ അള്ളാഹുവിൽ പങ്കുചേർത്തിരുന്നത് രണ്ട് വിഭാഗം ആളുകളായിരുന്നു. അവരുടെ ഇലാഹുമാരെ നോക്കിയാൽ, അള്ളാഹുക്ക് പുറമെ അവർ വിളിച്ചിരുന്ന ആളുകളെ നോക്കിയാൽ രണ്ട് ഇനമാണെന്ന് കാണും. ഒന്ന്, സ്വാലിഹ്യങ്ങളായ ആളുകൾ, വദ്ദു സുബാ പോലെയുള്ള സ്വാലിഹ്യങ്ങളായ ആളുകൾ. രണ്ടാമത്തേത്, സ്വാലിഹെന്നോ ഫാജിറെന്നോ പറയാൻ പറ്റാത്ത ആളുകൾ. ഇപ്പം കല്ല്, മരം, ഒരു മരത്തിന് സ്വാലിഹെന്നോ ഫാസിക്കെന്നോ പറയാൻ പറ്റില്ല. അപ്പോൾ ഒന്നുകിൽ സ്വാലിഹുകൾ, അല്ലെങ്കിൽ സ്വാലിഹോ അല്ലാത്തതോന്ന് പറയാൻ പറ്റാത്ത വസ്തുക്കൾ. ഈ രണ്ടാലൊരു വിഭാഗത്തെയായിരുന്നു അവർ ആരാധിച്ചിരുന്നത്. എന്നാൽ ഇന്നത്തെ ആളുകളോ ഫാജിറുകളായിട്ടുള്ള ആളുകളെയാണ് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് പലരും. അറബികൾ വിളിക്കുന്ന ഒരു ഇലാഹുണ്ട് ഈജിപ്തിലും, അതുപോലെ തന്നെ പല അറബ് നാടുകളിലും അവിടെയുള്ള ഷിർക്കിൻ്റെ ആളുകൾ വിളിക്കുന്ന ഒരു വലിയ എന്നവർ പറയുന്ന ഒരാളുണ്ട്, ബദ്വി, യാ ബദ്വി എന്ന് വിളിക്കും. ഈ ബദ്വി എന്ന് പറയുന്ന ആളെക്കുറിച്ച് പറയുന്നത്, അദ്ദേഹം ജീവിതത്തിൽ പള്ളിയിൽ കയറിയിട്ടില്ല, ഒരു പ്രാവശ്യം മാത്രമാണ് പള്ളിയിൽ കയറിയിട്ടുള്ളത്. അന്ന് പള്ളിയിൽ കയറി പള്ളിയിൽ മൂത്രം വെച്ച് ഇറങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റും. ഇവരെ ആരാധിക്കുന്ന പല ആളുകളും ജീവിതത്തിൽ നോമ്പ് നിൽക്കാത്ത ആളുകൾ, ഇവർ റമദാൻ മാസത്തിൽ പരസ്യമായിട്ട് നോമ്പ് മുറിച്ച് ഭക്ഷണം കഴിച്ച് നടന്നിരുന്ന ആളുകൾ, ഇങ്ങനെയൊക്കെയുള്ള ഫാജിറുകളാണ് പലപ്പോഴും വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. ഇത് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള കശ്ഫ് ശുബഹാത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയായ ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബിൻ ഹസൻ ആലു ഷെയ്ഖ് അദ്ദേഹത്തിൻ്റെ ഖുർറത്തു ഉയൂനുൽ മുവഹ്ഹിദീൻ എന്ന കിതാബിൽ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ വ്യത്യാസം, അന്നത്തെ മുശ്രിക്കുകളും ആധുനിക മുശ്രിക്കുകളും നമ്മൾ വ്യത്യാസമാണ്. അന്നത്തെ മുശ്രിക്കുകൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞിരുന്നില്ല. അവർ അവരുടെ ശിർക്ക് വളരെ പരസ്യമായി അല്ലെങ്കിൽ വളരെ വ്യക്തമായി അവർ ചെയ്യുമായിരുന്നു. ഞങ്ങൾ മുശ്രിക്കുകളാണ് എന്ന കാര്യത്തിൽ ഒരു അവ്യക്തതയുണ്ടായിരുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ അതിനെ അവർ നിഷേധിക്കുമായിരുന്നു. കാരണം ഈ വാക്കിൻ്റെ അർത്ഥം അവർക്ക് മനസ്സിലായി. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ബിംബങ്ങളെയും ഇടയാളന്മാരെയും ശുപാർശകരെയും ഒക്കെ ഒഴിവാക്കേണ്ടി വരും എന്നവർ മനസ്സിലാക്കിയിരുന്നു. എന്നാലോ ഇന്നുള്ള മുശ്രിക്കുകൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ആവുകൊണ്ട് പറയുകയും അതോടൊപ്പം ശിർക്ക് ചെയ്യുകയും ചെയ്യുന്നു. അതോടൊപ്പം അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ഖബറിന് സുജൂദ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. നാലാമത്തെ വ്യത്യാസം എന്താണ്? അസ്മാ ഓ സിഫാത്തിൻ്റെ വിഷയമാണ്. അതും തൗഹീദിൻ്റെ ഭാഗമാണല്ലോ. ഇന്നത്തെ മുശ്രിക്കുകൾക്ക് തൗഹീദിൻ്റെ മൂന്നിനങ്ങളിലും പ്രശ്നമുണ്ട്. അന്നത്തെ മുശ്രിക്കുകൾക്ക് റുബൂബിയത്തുണ്ടായിരുന്നു, അതിൽ വീഴ്ചയുണ്ടെങ്കിലും ഏറെക്കുറെ അവർ വിശ്വസിച്ചിരുന്നു. അസ്മായിൽ അവർ വിശ്വസിച്ചിരുന്നു, റഹ്മാൻ എന്നുള്ള ഒരു ഇസ്മയെ അവർ നിഷേധിച്ചിട്ടുള്ളൂ. സിഫാത്തുകൾ അവർ പൂർണ്ണമായും വിശ്വസിച്ചിരുന്നു. ഖുർആനിൽ അള്ളാഹു തആല ഇറക്കിയ സിഫത്തുകളൊന്നും അവർ പരിഹസിച്ചിട്ടില്ല, പരിഹസിച്ചതായ തെളിവുകളില്ല. പക്ഷേ ഇന്നത്തെ ശിർക്ക് ചെയ്യുന്ന പലരോടും സംസാരിച്ചാൽ അവർ ഉലൂഹിയത്തിൽ മാത്രമല്ല പിഴച്ചിട്ടുള്ളത്, അവരിൽ പലരും റുബൂബിയത്തിൽ ശിർക്ക് ചെയ്യുന്നവരാണ്. ചില സൂഫികൾ വിശ്വസിക്കുന്നത് ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് ചില അക്താബുകൾ, ഓരോ ഏരിയക്ക് ഓരോ കുത്തുബുകളുണ്ട്, അവരാണ് ഈ ലോകം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ എല്ലാവരുടെ നേതാവായിട്ട് ഖുത്തുബുൽ അക്താബ് എന്ന് പറയുന്ന വലിയ വലിയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല പോലും ഇവരെ പേടിക്കുന്ന തരത്തിലാണ്, നഊദു ബില്ലാ. അങ്ങനെയൊക്കെയുള്ള കഥകൾ അവർ പറയുന്നുണ്ട്. അപ്പോൾ റുബൂബിയത്തിൽ അവർ പിഴച്ചിട്ടുണ്ട്. അസ്മാ വസിഫാത്തിൻ്റെ കാര്യമാണെങ്കിലോ നമുക്കറിയാം, ജഹ്മിയാക്കൾ അവർ അള്ളാഹുവിൻ്റെ ഇസ്മ് മുഴുവനായി നിഷേധിക്കുന്നവരാണ്. അതുപോലെ മുഅ്തസില അവർ ഇസ്മുകൾ വിശ്വസിക്കും, സിഫത്തുകൾ നിഷേധിക്കുന്നവരാണ്. അശാഇറ അവർ അള്ളാഹുവിൻ്റെ ഇസ്മുകൾ മുഴുവനായും വിശ്വസിക്കുന്നു, സിഫത്തുകളിൽ 7 സിഫത്തുകൾ മാത്രമാണ് വിശ്വസിക്കുന്നത്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവർക്ക് അസ്മാ വസിഫാത്തിൻ്റെ കാര്യത്തിലും വന്നിട്ടുണ്ട്. അതാണ് നാലാമത്തെ വ്യത്യാസം. അഞ്ചാമത്തെ വ്യത്യാസം, ഇതാണ് നാലാമത്തെയും അഞ്ചാമത്തെയും വ്യത്യാസം. നാലാമത്തേത് അസ്മാ വസിഫാത്തിൻ്റെ കാര്യം, അഞ്ചാമത്തേത് റുബൂബിയത്തിൻ്റെ കാര്യം. നാലാമത്തെ വ്യത്യാസം റുബൂബിയത്തിൻ്റെ, അസ്മാ വസിഫാത്തിൻ്റെ കാര്യത്തിൽ മക്കാ മുശ്രിക്കുകൾ മോശമായ നിലപാടാണ് ഇന്നത്തെ പല കക്ഷികൾക്കുമുള്ളത്. അഞ്ചാമത്തെ വ്യത്യാസം റുബൂബിയത്തിൻ്റെ കാര്യത്തിൽ മക്കയിലെ മുശ്രിക്കുകൾ ശിർക്ക് ചെയ്തിരുന്നില്ല. തമീമത്തിൻ്റെ ഈ ഏലസിൻ്റെ കാര്യം മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ. ഇന്ന് അതിനൊക്കെ ഒരുപാട് അപ്പുറത്ത് അള്ളാഹുവിനെ പോലും ചോദ്യം ചെയ്യുന്ന, അള്ളാഹുവിൻ്റെ അധികാരത്തിൽ കൈകടത്തുന്ന ഔലിയാക്കളുണ്ട് എന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഈ അഞ്ച് നിലക്ക് നോക്കിയാൽ അന്നത്തെ മുശ്രിക്കുകളെക്കാൾ കടുത്ത ശിർക്ക് ഇന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. ഇത് തൗഹീദ് നമ്മൾ എത്രത്തോളം പഠിക്കണം, എത്രത്തോളം പഠിപ്പിക്കണം എന്നതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യമാണ്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദിന് എത്ര പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇന്നും തൗഹീദ് പഠിപ്പിക്കണം എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ചില ആൾക്കാർ പറയും, നിങ്ങൾ എന്തിനാണ് മുസ്ലിങ്ങളോട് തൗഹീദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്നവരല്ലേ. യഥാർത്ഥത്തിൽ ആയത്തിൽ ചിന്തിച്ചാൽ തൗഹീദ് നമ്മൾ ഇന്ന് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ എത്രയോ ഇരട്ടി നമ്മൾ പഠിക്കേണ്ടവരാണ്, പഠിപ്പിക്കേണ്ടവരാണ് എന്ന് മനസ്സിലാകും. അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ ആമുഖമായി സൂചിപ്പിച്ചു. ഇൻഷാ ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് മത്തിന് തബ് തൗഹീദ് വായിച്ചു തുടങ്ങാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് അവൻ്റെ തൗഹീദ് വ്യക്തമായി വിശദമായി മനസ്സിലാക്കാനും അതിൽ അടിയുറച്ചു നിന്ന് മരണം വരെ ജീവിക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖുലൂബനാ അലാ ദീനിക് സുബ്ഹാനക വബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക്.